അതാ പരിചിതമായിരിക്കും. കാരണം കോഴിക്കോട് ഇങ്ങനെയുള്ളൊരു ജുമാക്ക് ആദ്യമായാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഞാനൊരു പ്രത്യേക സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത് എന്ന വസ്തുത നിങ്ങൾക്കെല്ലാം അറിയാം. കാരണം മഹാനായ ശേഖരൂർ മൗലവി നിർവഹിച്ചിരുന്നതും അദ്ദേഹം നിന്നിരുന്നതുമായ സ്ഥലത്താണ് ഞാനായിരുന്നു. പ്രിയങ്കരമായതിനോടുകൂടെ തന്നെ ഇന്ന് അദ്ദേഹം നമ്മോടുകൂടെ ഇല്ല. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചും നമുക്ക് വ്യക്തമായ രൂപങ്ങളില്ല. ജനിച്ചാൽ ജനനത്തോടുകൂടി നിർബന്ധമായ ഒരു കാര്യമാണ് മരണം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാവരും മരണത്തെ രുചി നോക്കാത്തവരാരുമില്ല. അതിൽ നമുക്ക് പ്രയാസങ്ങളില്ല. നമ്മുടെ പൂർവികരായ പിതാക്കളും അവരുടെ പിതാക്കളും എല്ലാം മൺമറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം നാമും മൺമറയാൻ പോകുന്നവരാണ്. അതുകൊണ്ട് മരണം ആർക്കും തടുക്കാവുന്ന ഒരു കാര്യവുമല്ല. അങ്ങനെ മരിച്ചിരുന്നുവെങ്കിൽ നമുക്കതിൽ കുണ്ഠിതപ്പെടാനോ പ്രയാസത്തിനോ അവകാശമായിരുന്നില്ല. അതൊരു അള്ളാഹുവിന്റെ കൽപ്പന അല്ലെങ്കിൽ പ്രകൃതി നിയമം എന്ന നിലക്ക് നമുക്കത് സമ്മതിക്കാമായിരുന്നു. അതല്ല സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. വ്യക്തമായി നമുക്കറിഞ്ഞുകൂടാ. എങ്ങനെ സംഭവിച്ചു എന്നാണ് നാം നോക്കേണ്ടത്. ഇതിന് അദ്ദേഹം വലിയ ബാധകമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇസ്ലാമിന്റെ മൗലിക പ്രമാണം ഖുർആൻ മാത്രമാണ്. ഖുർആൻ അനുസരിച്ചാണ് മുസ്ലിങ്ങൾ അവരുടെ ജീവിതക്രമം ചിട്ടപ്പെടുത്തേണ്ടത് എന്ന കാര്യം മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അതും എല്ലാവരും പറയുന്നത് തന്നെയാണ്. പറയുമ്പോൾ അതിന്റെ പിന്നിൽ മൂന്നാല് കാര്യങ്ങളും കൂടി പറയും. ആയത്ത്, ഹദീസ്, ഇജ്മാ, ഖിയാസ് എന്നെല്ലാം പറയും പിന്നീടായിട്ട്. ഒന്നാമത് പറയൽ ആയത്ത് തന്നെ ഖുർആൻ തന്നെ. രണ്ടാമത് പിന്നെ ഖിയാസ്, ഹദീസ്, ഇജ്മാ, ഖിയാസ് ഇങ്ങനെ പറയും. ഇതിൽ ഒന്നാമത്തെ കാര്യം മാത്രമേ എടുക്കേണ്ടതുള്ളൂ എന്ന് പറയുകയും ഖുർആന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളുടെ ജീവിതക്രമവും പ്രവൃത്തിയും ഇന്ന് ബന്ധമില്ലാത്ത നിലയിൽ കൂടിയാണ് നടക്കുന്നത്. അതാണ് അവരുടെ അധപതനത്തിന് കാരണം. അതുകൊണ്ട് അത് മാറ്റി ഖുർആന്റെ നിർദ്ദേശമനുസരിച്ച് നമ്മുടെ ജീവിതക്രമം ചിട്ടപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് പുരോഗതിയിൽ എത്താൻ പറ്റുകയുള്ളൂ എന്നത് മാത്രമാണ് ശേഖരൂർ മൗലവി പറഞ്ഞത്. ഇതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ശത്രുക്കളുണ്ടായതും അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകാൻ ഇടവന്നതും. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഈ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണ് ഞാൻ ഈ കർമ്മം ഇവിടെ നിർവഹിക്കുന്നത്. അപ്പോ ഈ ഖുർആനിന് വേറൊരു പ്രത്യേകത ഉണ്ട്. അപ്പോ ശേഖരൂർ മൗലവിക്ക് തന്നെ ഖുർആനിലുള്ള ചില നിർദ്ദേശങ്ങൾ, അദ്ദേഹം മറ്റുള്ളവരെല്ലാവരും ഖുർആൻ അനുസരിച്ച് ജീവിക്കണം, ഖുർആൻ അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണം എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ, അതായത് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തുറകളിലേക്കും ആവശ്യമായതെല്ലാം ഖുർആനിലുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ വാദത്തിന്റെ ചുരുക്കം. വേറൊരു ഗ്രന്ഥത്തെ ഒരു മുസ്ലിമായി ജീവിക്കണമെങ്കിൽ വേറൊരു ഗ്രന്ഥത്തെ ആശ്രയിക്കേണ്ടതില്ല എന്നതായിരുന്നു ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ. നമ്മളെല്ലാം ഏറെക്കുറെ അഭിപ്രായത്തോട് യോജിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സമ്മേളിച്ചിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം തന്നെ ഈ പ്രശ്നത്തെക്കുറിച്ച്, അദ്ദേഹത്തിന് അന്ന് ഭവിച്ച ഈ ആപത്തിനെക്കുറിച്ച് അദ്ദേഹം ബോധവാനായിരുന്നോ, അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു വീക്ക് പോയിന്റിൽ, അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിക്കപ്പെടുമായിരുന്ന ആ ഒരു പോയിന്റിൽ ഖുർആൻ തത്വങ്ങൾ അദ്ദേഹം മുറുകെ പിടിച്ചിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ എന്നതിലേക്കൊന്ന് നിങ്ങളെ ശ്രദ്ധ തിരിക്കൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ മുംതഹന എന്ന് പറഞ്ഞ് ഖുർആനിലൊരു അധ്യായമുണ്ട്. മുംതഹന എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെടേണ്ടവർ എന്നാണ് അതിന്റെ അർത്ഥം. അതിൽ വ്യക്തമായിട്ട് തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു അദുബി വഅദുബക്കും ഔലിയാ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാത്തത്തഖിദു അദുവ്വീ വഅദുവ്വക്കും, എന്റെയും നിങ്ങളുടെയും ശത്രുവിനെ നിങ്ങളാക്കരുത്, ഔലിയ നിങ്ങളുടെ രക്ഷാധികാരികളാക്കരുത്, അള്ളാഹുവിന്റെ ശത്രുക്കളെയും രക്ഷാധികാരികളാക്കരുത്. ഇലൈഹിം ബിൽ മവദ്ദ, അവരിലേക്ക് സ്നേഹം പകർന്നുകൊണ്ട് അവരെ സുഹൃത്തുക്കളാക്കിക്കൊണ്ട് നിങ്ങൾ അവരെ രക്ഷാധികാരികളാക്കരുത് എന്ന് സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹു വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ട് ഒരു കാര്യമാണ്. ഇത് അദ്ദേഹം ശരിക്കും ഈ ആയത്ത് അദ്ദേഹം ഖുർആൻ അറിയാത്ത ആളല്ല, പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ, മാനുഷികമായ ദുർബല നിമിഷത്തിൽ ചിലപ്പോൾ അദ്ദേഹം ഇത് ഓർത്തിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ഇത് ഉദ്ധരിക്കാൻ കാരണം, ഇതൊക്കെ നാം ഓരോരുത്തരും ഖുർആൻ 30 ജുസൊന്നും നമുക്ക് ബൈഹാർട്ടില്ലെങ്കിലും കാണാൻ പാടില്ലെങ്കിലും ഈ തത്വങ്ങളെന്തെങ്കിലും ഏത് വീക്ക് പോയിന്റ് നമുക്ക് വരണം, അപ്പൊ നമ്മളിത് ഓർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനത് ഉദ്ധരിച്ചത്. ഇത് ശത്രുക്കള് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭാര്യമാരിലും മക്കളിലും ഒക്കെ ശത്രുക്കൾ ഉണ്ടാവാം, നമ്മൾ ഓരോരുത്തരും ഏറ്റവും അടുത്തവരാണല്ലോ അവര്, അവരിൽ തന്നെ ശത്രുക്കൾ ഉണ്ടാവാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് അള്ളാഹുവിന്റെ ശത്രുക്കള് നിങ്ങളുടെ ശത്രുക്കളെയും രക്ഷാധികാരികളാക്കരുത്. ഈ രക്ഷാധികാരികളെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ ഉണ്ട്, ജനിച്ചോടെ മുതൽക്ക് മരണം വരെ, അതായത് മക്കള് അവരെ രക്ഷിക്കേണ്ട ബാധ്യതയും ചുമതലയും ഉത്തരവാദിത്വവും എല്ലാം പിതാക്കളുടേതാണ് എന്നൊരു ഒരു മിഥ്യയായ ധാരണ നമുക്കുണ്ട്. അവര് പ്രായപൂർത്തി വന്നാലും അവരെ രക്ഷിക്കേണ്ട ബാധ്യത, രക്ഷിക്കണോ രക്ഷിച്ചോട്ടെ നമുക്ക് അതിനൊന്നില്ല. പക്ഷേ ഈ രക്ഷാധികാരി എന്ന് പറഞ്ഞാല്, ഞാൻ ഇതുപോലെ കോഴിക്കോട് വന്നിട്ടുണ്ട്, ഇത് ഒന്ന് രണ്ട് ആൾക്കാരിനെ ക്ഷണിച്ചതിന്റെ പേരിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച വളരെ നിങ്ങൾ അധിക പേര് പിന്നെ മുഖപരിചയങ്ങൾ ഇല്ല, കുറച്ച് ആൾക്കാരെ മാത്രമേ ഉള്ളൂ, മറ്റു പല യോഗങ്ങളിലൊക്കെ അതിന്റെ യോഗങ്ങളിലൊക്കെ കണ്ടു പരിചയപ്പെട്ടവരാ, അത്ര പരിചയം എനിക്ക് നിങ്ങളെ സംബന്ധിച്ചുള്ളൂ. പിന്നെ എന്റെ ഒരു അടുത്ത കുടുംബമായ ജിയാക്കത്ത്, വീരാൻകുട്ടി സാഹിബ്, ഇവരെ രണ്ടുമൂന്ന് ആൾക്കാരെ ഞാൻ പരിചയമുള്ളൂ. ഞാനിവിടെ കോഴിക്കോട് വന്നാൽ എന്നെ ക്ഷണിച്ചു വന്നതാണ്. ഞാൻ ഇവിടുന്ന് പോകുന്നവരെ എന്റെ രക്ഷാധികാരികൾ എന്നെ ക്ഷണിച്ചു വരുത്തിയവരാണ്, അവർക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്, എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി വന്ന വഴിക്ക് പറഞ്ഞയക്കാന്നുള്ളത്. ഇതാണ് രക്ഷാധികാരികൾ എന്ന്. അല്ലാതെ എല്ലാ ഭക്ഷണം വസ്ത്രമൊക്കെ കൊടുത്ത് എല്ലാതും കൊടുത്ത് രക്ഷാധികാരികൾക്ക് മാത്രമല്ല, ഓരോ ഘട്ടത്തിലും ഓരോ രക്ഷാധികാരികളുണ്ട്. ഞാനിവിടെ വന്നപ്പോ ഇപ്പൊ നിങ്ങളാണ് എന്റെ രക്ഷാധികാരികൾ, ഇവരെ രക്ഷാധികാരികളാക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാരാണ്? നിങ്ങളുടെയും അള്ളാഹുവിന്റെയും ശത്രുക്കൾ രക്ഷാധികാരികളാക്കരുത്. എന്നിട്ടോ രക്ഷാധികാരികളാക്കി അവരിലേക്ക് സ്നേഹബന്ധങ്ങൾ നിങ്ങൾ അർപ്പിച്ച് അവരെ സുഹൃത്തുക്കളാക്കുകയും ചെയ്യരുത്. ഇത് മൗലവി സാഹിബിന്റെ തീരോധാനത്തെ കുറിച്ച് നമുക്കറിയാം. ആദ്യം ശത്രുക്കള് മിത്രങ്ങളായി ഭവിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വരികയും അങ്ങനെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാണെന്ന് പറയുകയും അദ്ദേഹത്തിന് എല്ലാ സഹായങ്ങളും, അദ്ദേഹം പിന്നീട് പറഞ്ഞത് മറ്റുള്ളവരുണ്ടായിരുന്ന ജോലിക്കാരോട് പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിന്റെ കോഴിക്കോട് തന്നെ നിങ്ങൾക്കറിയാം പല യോഗങ്ങളും അദ്ദേഹം നടത്തിയ യോഗങ്ങളൊക്കെ കലക്കിയിട്ടുണ്ട്, ഇനി അദ്ദേഹം നടത്തുന്ന യോഗങ്ങളൊന്നും കലക്കാൻ പറ്റില്ല, കാരണം 10 കരാട്ടെ പഠിച്ച ആൾക്കാരുണ്ട്, യോഗം കലക്കാൻ വല്ലവരും വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ അവരെ എല്ലാ കഥ കഴിക്കാവുന്ന ഒരു സാഹചര്യം വരെ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊണ്ടിട്ടാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോക്കി വളർത്തിയിട്ടുള്ളത്. ഇത് ശത്രുതയാണ്. അപ്പോ ശത്രു ആരാന്നുള്ളത് ഇപ്പോ പിന്നെ ഏത് വാക്കാണ് വെച്ചെങ്കിലും ആരെന്ത് പറഞ്ഞാലും നമ്മളത് മുഖവിലക്കെടുക്കാം, അവരെ മിത്രങ്ങളായി കരുതരുത്. ഞാനും നിങ്ങളും ഒക്കെ ഇതേമാതിരിയുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അപ്പൊ ആരാണ് ഇതിലിരിക്കുന്ന ശത്രുക്കള് മിത്രങ്ങള് എന്നൊന്നും ഞാനിപ്പോ നിങ്ങളിരിക്കണേ ശത്രുവാണോ മിത്രമാണോ എന്നൊന്നും എനിക്ക് നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിഞ്ഞുകൂടാ, നിങ്ങളെ കുറിച്ച് എനിക്ക് പറഞ്ഞുകൂടെ. അപ്പൊ ആര് വന്നാലും, അതാണ് ഈ ആയത്തിന്റെ അവസാനം പറഞ്ഞത്, ഞാൻ അവൾക്ക് എത്തിയില്ല വിശദീകരിക്കാം. അപ്പൊ ഈ ആര് വന്നാലും അയാളെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം, അല്ലാതെ സുഹൃത്തായി സ്നേഹിതനായി വന്ന് നമ്മൾ അയാളേറ്റ അടുത്ത സ്നേഹബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരെ ആപത്തിലും ചാടും. രക്ഷാധികാരികളാക്കിയിട്ടോ തുൽക്കൂന ഇലൈഹിം ബിൽ മവദ്ദത്തി, നിങ്ങൾ അവരിലേക്ക് സ്നേഹങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവരെ നിങ്ങൾ സുഹൃത്തുക്കളാക്കുകയും ചെയ്യരുത്. അപ്പൊ മൗലവി സാഹിബിന് പറ്റിയതാണ്, ഇത് ഖുർആനിലുള്ള ആയത്താണ്, ഇത് അദ്ദേഹത്തിന് തന്നെ വിവരമുള്ളതുമാണ്. പക്ഷേ ഒരു ദുർബല നിമിഷത്തില് പ്രലോഭനങ്ങൾ കേട്ട് ചിലപ്പോൾ അദ്ദേഹത്തെ വിസ്മരിച്ച്, കാരണം നമ്മളൊക്കെ ഇപ്പോ ഞാൻ ദീർഘകാലത്തെ പരിചയമാണ് അദ്ദേഹത്തിന്റെ അടുത്ത്, നിങ്ങളും ക്രമേണ അങ്ങനെ പരിചയപ്പെട്ടായിരിക്കും. നമ്മളാരും ഇന്നും ഇപ്പോഴും അദ്ദേഹത്തെ ജീവനോടുകൂടി തിരിച്ചു വരണമേ എന്ന് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത്രയധികം സ്നേഹബന്ധങ്ങളുള്ളതാണ്, ഇതേ സ്നേഹബന്ധം നടിച്ചുകൊണ്ടിട്ടാണ് അവര് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഇതായിട്ടുണ്ടെങ്കിലും ഞാനായാൽ പോലും നിങ്ങൾ ഇത് ആത്മമിത്രമാണ് എന്നുള്ള നിരക്ക് എല്ലാ രഹസ്യങ്ങളും എല്ലാ സീക്രറ്റുകളും പിന്നെ അദ്ദേഹത്തെ അറിയിക്കുകയോ അദ്ദേഹത്തിന്റെ അതിൽ ഉപയോഗം ചെയ്യരുത് എന്നുള്ളത് പഠിച്ചവൻ വളരെ വ്യക്തമായിട്ട് ഉണർത്തുകയാണ്. ഈ മുംതഹന എന്ന് പറഞ്ഞാൽ തന്നെ പരീക്ഷിക്കപ്പെടുന്ന അധ്യായങ്ങൾ എന്നാണ്. അതിന് അവസാനം തന്നെ അള്ളാഹുവിന് ഇനി ശത്രുക്കൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. റസാലി ഇമാമ് തന്നെ നബിയുടെ വാക്കായിട്ടും ഹദീസായിട്ടും ഉദ്ധരിച്ചിട്ടുണ്ട്, ഒരു അറബി വാക്കും ആപ്തവാക്യായിട്ടും ഉദ്ധരിച്ചിട്ടുണ്ട്. മൂന്ന് കാര്യങ്ങളിൽ നിന്ന് വിമുക്തമായവര് ആരുമില്ല, വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളത്. ഒന്ന് ശത്രു, മറ്റൊന്ന് കട, പിന്നെ ഇത് രോഗം. നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് പരിശോധിച്ചാലും മിക്ക ആൾക്കാർക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവും. ഇതിൽ ഒന്ന് പോലും ഇല്ലാത്തവരാരും ഉണ്ടാവില്ല, ശത്രുക്കളില്ലാത്തവരാരും ഉണ്ടാവില്ല. പ്രത്യക്ഷമായിട്ടുള്ള ശത്രുക്കൾ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല, പക്ഷെ പരോക്ഷമായിട്ടുള്ള ശത്രുക്കൾ നമുക്കുണ്ടായിരിക്കും. അതേമാതിരി ഇപ്പൊ ഈ കാണുന്നവര് കടബാധ്യതകൾ, മനുഷ്യൻ സാമൂഹ്യ ജീവി ആയതിനോട് കൂടി തന്നെ കൊള്ളക്കൊടുക്കൽ അവർക്കുണ്ടാവും. ഒന്നുകിൽ നമ്മൾ വല്ലവർക്കും കടം കൊടുത്ത കാശ് നമുക്ക് തിരിച്ചു കിട്ടാണ്ടാവും, അല്ലെങ്കിൽ നമ്മളവിടെ കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ കടബാധ്യത ഇല്ലാത്തവരാരും ഉണ്ടാവില്ല. അതേമാതിരി തന്നെ രോഗം, ഏതെങ്കിലും ഒരു രോഗമില്ലാത്ത, ഒരു രോഗത്തിന്റെ അടിമാവാത്ത ഒരാളുണ്ടാവില്ല. ഇപ്പൊ ഈ ഇരിക്കണതിൽ ഒരു രോഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള രോഗങ്ങൾ നമുക്കുണ്ടാവും. അപ്പൊ നമ്മളൊക്കെ ഈ മൂന്ന് കാര്യത്തിന്റെ രോഗങ്ങളുടെ അടിമയില് ഇത് അതീതമായിട്ട് നമ്മൾ തത്വമായിട്ട് സ്വീകരിക്കുന്നുണ്ട്, കുഴപ്പമുള്ളതല്ല, ഒരു സത്യാവസ്ഥ പറഞ്ഞു എന്നുള്ളതാണ്. ഇനി ഈ സൂറത്തുൽ മുംതഹിനയിൽ തന്നെ ഇത് വേറൊരു അതിന്റെ അവസാനത്തെ തന്നെ 20-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തിൻ ഫംതഹിനുഹുന്ന അല്ലാഹു യഅ്ലമു ബിഈമാനിഹിന്ന ഫഇൻ അലിംതുമുഹുന്ന മുഅ്മിനാത്തിൻ ഫലാ തർജിഊ ഇലൈഹിന്ന. ഈ സൂറത്തിന്റെ അവതരണത്തിൽ ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. ഹുദൈബിയ സന്ധിക്ക് ശേഷമാണ് ഈ അധ്യായം അവതരിപ്പിച്ചിട്ടുള്ളത്. ഹുദൈബിയ സന്ധിയിലെ ഒരു വ്യവസ്ഥയാണ്, മുസ്ലിമായിട്ട് മക്കത്തുനിന്ന് മുസ്ലിമായിട്ട് ആരെങ്കിലും ആണ്ട് ചെന്നാൽ അവരെ തിരിച്ചു കൊടുക്കേണ്ടതില്ലെന്നും, നേരെ മറിച്ച് മദീനയിലുള്ള ഏതെങ്കിലും മുസ്ലിം മുസ്ലിക്കായാൽ അവരെ കണ്ട് തിരിച്ചു കൊടുക്കണമെന്നും ഉള്ള വ്യവസ്ഥ. മുസ്ലിമായിട്ട് മദീനത്തേക്ക് ചെന്നാൽ അവരൊക്കെ കണ്ട് തിരിച്ചേൽപ്പിക്കണം, മക്കാർക്ക് തിരിച്ചേൽപ്പിക്കണം ആരെങ്കിലും. നേരെ മറിച്ച് പിന്നെ മദീനയിൽ നിന്നിട്ട് മുസ്ലിമായോ അല്ലോരോ മുനാഫിക്കായി അങ്ങനെ മതം മാറാലോ, മാറി മക്കയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരാണ് തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്നാണ് അതിലെ വ്യവസ്ഥ. ഈ വ്യവസ്ഥ എഴുതുമ്പോൾ തന്നെ അരി ഇബിൻ അബീ താലിബ് എന്നെ പണ്ടത് എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് ഒഴിവായ വ്യവസ്ഥ. അതിന്റെ ശേഷം റസൂലിന്റെ ദീർഘദൃഷ്ടിയോട് കൂടിയിട്ട് റസൂൽ എന്നെ പറഞ്ഞു, നമ്മളെ നിന്നിട്ട് മുസ്ലിമായ ഒരാള് ഇനി മുർത്തതായിട്ട് ആണ്ട് മടങ്ങി ചെല്ലില്ല. അപ്പൊ ആ ഭാഗം ഒഴിവായി, ഒരാളെ നമുക്ക് ആണ്ട് മടക്കി കൊടുക്കാം മുസ്ലിമായിട്ട് എന്നുള്ളതാണ്. ഈ വ്യവസ്ഥ പ്രകാരം ചിലരൊക്കെ വന്ന് റസൂല് മദീനത്ത് നിർത്തില്ല, നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല, ഞങ്ങൾ അവരായിട്ട് സന്ധി ചെയ്തിട്ടുണ്ട്. സന്ധി എന്നുള്ളത് തന്നെ കുറേശികളെ പരാജയം സമ്മതിക്കലാണ്. അതാണ് റസൂല് പറഞ്ഞത്, സന്ധി ചെയ്യാന്ന് പറഞ്ഞാൽ തുല്യ ശക്തിയുള്ളവരോടല്ലേ സന്ധി ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ മറ്റേ കീഴടഞ്ഞാൽ പരാജയപ്പെടുകയുള്ളൂ. സന്ധി ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ സന്ധി ചെയ്തപ്പോ തന്നെ നബി വിജയിച്ചു, കാരണം തുല്യശക്തി എന്നുള്ളത് അവർ സമ്മതിച്ചു. മറ്റേ കീഴടങ്ങലാണ്, സന്ധി ഇല്ലെങ്കിൽ കീഴടങ്ങലാണ്. ഇത് കീഴടങ്ങലല്ല, സന്ധി ചെയ്തപ്പോ റസൂൽ തന്നെ വിജയിച്ചു. അതുകൊണ്ടിട്ടാണ് റസൂൽ സന്ധിക്ക് പിന്നെ സന്നദ്ധനായത്. ഈ സന്ധിക്ക് സന്നദ്ധനായതിന്റെ ശേഷം അതിലെ വ്യവസ്ഥനത്, ഈ വ്യവസ്ഥ പ്രകാരം കുറച്ച് ആൾക്കാർ മുസ്ലിമായി വന്നപ്പോഴേ നബി മദീനത്തിൽ അവരെ തിരിച്ചു പറഞ്ഞു, പിന്നെ അവർക്ക് ജീവിക്കണ്ടേ, അവര് മക്കൾക്കും മദീനക്കും ഇടക്കുള്ള മക്കത്ത് മദീനത്ത് നിർത്താൻ പാടില്ലാതെ പറഞ്ഞിട്ടുള്ളൂ. ഇടക്ക് പോയിട്ട് കുറേശികളെ പിന്നെ കച്ചവട സംഘങ്ങളെ മറ്റുമൊക്കെ കൊള്ള ഈ തുടങ്ങി. അപ്പൊ അതാണ് സന്ധ്യയിലെ ദീർഘദൃഷ്ടത്തിലെ കാര്യങ്ങൾ. ഏതായിട്ടുണ്ടെങ്കിലും ആ സന്ധ്യയിൽ സ്ത്രീകളെ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സ്ത്രീകളെ കാര്യമൊന്നും വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്ത്രീകൾ വന്നാൽ എന്ത് ചെയ്യണമെന്ന് അതാണ് തുടർന്നുള്ള ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅകുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തിൻ, മുസ്ലിം സ്ത്രീകൾ വിശ്വാസികൾ അങ്ങനെ ഇതിനെ വന്നാൽ എന്ത് വേണമെന്നാ പറഞ്ഞു, പരീക്ഷണ വിധേയമാക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നുള്ളത് തുടർന്ന് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു യവരമു ബി ഈമാനിഹിന്ന, അവർക്ക് വിശ്വാസമുണ്ട്, അള്ളാഹു ദൈവത്തിലുള്ള വിശ്വാസമുണ്ടെന്ന് അള്ളാഹ്ക്ക് അറിയാം. പിന്നെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളോട് ഇവരെ പരീക്ഷിക്കണം എന്ന് പറഞ്ഞത്. നമ്മളെ കൊണ്ട് പരീക്ഷിച്ചിട്ട് ഇവർ വിശ്വാസികളാണോ അല്ലാന്നുള്ളത് സ്ഥിരം സംഭവിച്ചത് മുശ്രിക്കുകളും മറ്റവരും തമ്മിലുള്ള വാർത്താ ബന്ധങ്ങളും ഇല്ലാതായി. കരം കണ്ടും കണ്ടും പോക്ക് വരവില്ല, വന്നവരോട് എടുത്തില്ല, അവിടുന്ന് മുശ്രിക്കായിട്ട് മദീനത്തുനിന്ന് മുസ്ലിമുകൾ ആരും കണ്ടു വരണില്ല. മുസ്ലിമായി ചെന്നാല് നബി അവിടെ താമസിപ്പിക്കണമില്ല. അപ്പൊ നബിയുടെ ഗൂഢതന്ത്രങ്ങൾ രഹസ്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് അറിയാൻ കുറേശികൾക്ക് കഴിയാത്തതാണ്. അപ്പൊ അവരതിനിടക്ക് വേറൊരു ഒരു പണി ഒപ്പിച്ചു, കുറെ സ്ത്രീകളെ മുസ്ലിമാക്കി. ഇന്നിപ്പോ ഈ ചെയ്യുന്ന മാതിരിയൊക്കെ തന്നെ മുസ്ലിം എന്നുള്ള വേഷം കെട്ടി സ്ത്രീകൾക്ക് ഈ രഹസ്യം ചേർത്താനുള്ള പ്രത്യേക കഴിവുകളുണ്ട്. ഒരു ദുർബല നിമിഷത്തിൽ വിശദീകരണം വേണ്ട, പുരുഷന്മാരിൽ നിന്നിട്ട് രഹസ്യം ചോർത്താനുള്ള ഒരു പ്രത്യേക കഴിവ് സ്ത്രീകൾക്കുണ്ട്. അപ്പോ ഈ നബിയുടെയും മറ്റുമൊക്കെ രഹസ്യം ചോർത്താൻ വേണ്ടി, സഹാബത്തിന്റെ ഒക്കെ രഹസ്യം ചോർത്താൻ വേണ്ടിയിട്ട് കുറെ സ്ത്രീകൾ മുസ്ലിം വേഷം കെട്ടിച്ചിട്ട് ഇവരങ്ങണ്ടായി. അപ്പൊ ചെന്നിട്ട് അവരതെല്ലാരെങ്കിലും കല്യാണം കഴിച്ചു. അപ്പൊ ഭാര്യ ഭർത്താവായി. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വെക്കുമ്പോ രഹസ്യങ്ങളൊക്കെ ചോർത്താൻ നമുക്ക് ഭാര്യമാരെ എന്നിട്ട് ഒളിച്ചു വെക്കേണ്ട രഹസ്യങ്ങള് അധികം ഒന്നും ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല. ഗാർഹിക കാര്യങ്ങളോ മറ്റുള്ളവർക്ക് ആണെങ്കിൽ, സാമ്പത്തിക കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭാര്യ എന്തെങ്കിലും അറിഞ്ഞിരിക്കണം എന്നുള്ള വളരെ ആവശ്യമുണ്ട്. അപ്പൊ ഈ രഹസ്യങ്ങൾ ചോർത്താൻ ഏറ്റവും എളുപ്പ വഴിയാന്നുള്ള എനിക്ക് മുശ്രിക്കുകൾ കുറെ സ്ത്രീകളെ കണ്ട് പറഞ്ഞയക്കു. ഈ നബിയുടെ ശ്രദ്ധയപ്പെടുത്തിയതാണ്. എന്താ അങ്ങനെ വരുന്ന സ്ത്രീകൾ? ഇതാ ജാക്കുമോൾ മോമിനാത്തി മുഹാജിറാത്ത്, വിശ്വാസികൾ അവരവിശ്വ സ്ത്രീകൾ, സത്യവിശ്വാസിനികൾ വന്നാൽ മുഹാജിറാത്ത്, ഹിജ്റ വന്നവരായിട്ട് മുഹാജിരികളായിട്ട് നമ്മളെ നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ മുഹാജിരികളായിട്ട് സത്യവിശ്വാസികൾ വന്നാൽ ഇതിനാണ് ഈ പരീക്ഷണ വിധേയ. നമ്മളൊക്കെ മുസ്ലിമാണ്, ഇതിന് എന്തിനാ നമ്മൾ അവരെ പരീക്ഷണ വിധേയമാക്കണത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. പരീക്ഷണം അത് അള്ളാഹു പറഞ്ഞ് ഇവരെ അള്ളാഹുവിന് ശരിക്കും വിശ്വാസം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പരീക്ഷണ വിധേയമാക്കേണ്ടത്. അത് അള്ളാഹ്ക്കറിയാം. അത് നമ്മൾ പരീക്ഷണം നടത്തിയിട്ട് അള്ളാഹിനെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ വിശ്വാസികൾ തന്നെയാണ് എന്നുള്ളത് അള്ളാഹ്ക്കറിയാം. പിന്നെ ഇത് അള്ളാഹ്ക്കറിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അപ്പപ്പോഴോട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. പറഞ്ഞു തന്നിട്ടും ഇല്ല. കുറുവാൻ കണ്ടു തന്ന് പിന്നെ ഒരു 10,000-11,000 അതനുസരിച്ച് ജീവിക്കാനാ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അള്ളാഹ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഈ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കാനാ ഇതിനാ മറ്റുള്ളവരൊന്നും പറ്റണമല്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളല്ല. പരീക്ഷിച്ചതിന്റെ ശേഷം അവർ സത്യവിശ്വാസികളാണെന്ന് ബോധ്യപ്പെട്ടാലും വൈ നജിം തുമൂന്ന മൂമിനാത്യം, അവർ സത്യവിശ്വാസിനികളാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യം വന്നാൽ എന്തോ ചെയ്യരുത്, പരാതർജ്ജുന്ന നിങ്ങൾ അവരെ മദീനയിൽ മക്കയിലേക്ക് മടക്കി അയക്കരുത്. അപ്പൊ എന്റെ മുമ്പായിട്ട് ഈ പരീക്ഷണം നടത്തണം. ഒരു വിശ്വാസികളാണ് വന്നാൽ പോലും ആ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പേരിൽ അവരെല്ലാരെയും കണ്ട് കടത്തി കൂട്ടരുത് എന്നാണ് അള്ള പറഞ്ഞത്. പിന്നെ നമ്മളെ ഈ വാക്കും പ്രവൃത്തിയും കൂടി തമ്മിൽ വല്ല ബന്ധമുണ്ടാകുന്നതാണ് പരീക്ഷകളിൽ ഇതാക്കുക. അല്ലാതെ നമ്മൾ കുട്ടികളെ എക്സിറ്റ് പരീക്ഷ മാതിരി കുട്ടികളെ ക്ലാസ്സിൽ പരീക്ഷിക്കല്ല. അയാളെ നമ്മൾ എന്ത് ചെയ്യാം, ദീർഘ നേരത്തെ നിരീക്ഷണത്തിന് വിധേയമാക്കുക. അയാളെ കുറിച്ച് ഒന്നും പറയരുത്. അയാളെ കാര്യ പ്രവൃത്തികൾ നമ്മൾ നിരീക്ഷണ വിധേയമാക്കുക. ആ നിരീക്ഷണത്തിൽ നിന്നിട്ട് നമുക്ക് അയാളെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടും. ഇയാൾ സത്യവിശ്വാസിയാണോ അല്ലെങ്കിൽ പിന്നെ കപട വിശ്വാസിയാണോ എന്നുള്ള ഒരു ധാരണ നമുക്ക് എത്താൻ പറ്റും. ഇത് ഞാനിത് ഉദ്ധരിക്കാൻ കാരണം ശേഖരൂർ മൗലവി അദ്ദേഹത്തിന്റെ ഇതും എന്താണെന്നുള്ള ഇപ്പം നമുക്ക് അറിഞ്ഞോ. ഈ ജാതി സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ദൈനംദിന നമ്മളെ ജീവിത കാര്യങ്ങളിലും ഒക്കെ സംഭവിക്കും. നമ്മളൊരു സുഹൃത്ത് വീട്ടിൽ വന്നാൽ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ അയാൾക്ക് കയറി കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും വല്ല തങ്ങൾ വേഷം മുസ്ലിം വേഷമൊക്കെ കെട്ടി വന്നാൽ ഇപ്പോൾ തങ്ങളാണല്ലോ എന്നുള്ളവരൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ കൊടുക്കും. കള്ളൻ ഒരു തങ്ങളായിരുന്നു, അപ്പം അദ്ദേഹം എടുത്ത് മരിച്ചെന്നുള്ളതാണ് ഒക്കെ നമ്മളെ സൂക്ഷ്മത കുറവുകൊണ്ട് വരുന്നത്. അപ്പം ആര് വന്നാലും അയാളെ കുറച്ച് കാലം നമ്മൾ നിരീക്ഷണം. അത് മാത്രമല്ല നമ്മളെല്ലാ പ്രവൃത്തിയോടാണ് പ്രവൃത്തി. അയാളെ തയ്യാറാക്കിയതിന്റെ ശേഷം അയാളെക്കുറിച്ച് നമ്മൾ അഭിപ്രായം രൂപീകരിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഒരാളുണ്ട് വരുമ്പോഴേക്ക് ആ ഞങ്ങൾ പറഞ്ഞൊക്കെ ശരി, നിങ്ങൾ നമ്മളാളെന്നെയാണ് പറഞ്ഞു. അപ്പോൾ ശേഖരപുരം അവരേക്ക് ധാരാളം ഖുർആൻ അറിയാം. ഖുർആന്റെ എല്ലാ ഇതുകളും അദ്ദേഹത്തിന് കൂടുതലായിട്ട് ഉദ്ധരിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിലൊക്കെ അറിയാം. പക്ഷേ ഈ ഒരു കാര്യത്തിന് മാത്രം അദ്ദേഹത്തിന് വീഴ്ച പറ്റി. ഈ ആയത്ത് ശരിക്കും അദ്ദേഹം പിന്നെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ധാരണയിൽ വരികയാണെങ്കിൽ ഇതൊന്ന് നിരീക്ഷണ വിധേയമാക്കേണ്ടതായിരുന്നു. എന്നാൽ ഇത് സംഭവിക്കുമായിരുന്നില്ല എന്നിപ്പോ നമുക്ക് പറയാം. പക്ഷേ ഇത് സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനിയും ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്കാ നിങ്ങൾക്ക് നമ്മൾപ്പെട്ട ഓരോരുത്തർക്കും സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആര് വന്നിട്ടുണ്ടിരിക്കണം, ഇത് വിശ്വസിച്ച് ഞാനിതാ ഈമാനായിട്ടുണ്ട് മൂമിനകത്തായിട്ടാണ് ഈ വന്നിട്ടുള്ളത് പറഞ്ഞാൽ പോലും അവരെ നിങ്ങൾ പരീക്ഷണ വിധേയമാക്കി മൂമിനാണെന്നുള്ളത് വ്യക്തമായിട്ട് പരീക്ഷണ വിധേയമാക്കിയത് തന്നെ അവരുടെ ഈ വാക്കു പ്രവൃത്തി തമ്മിൽ വല്ല ബന്ധമുണ്ടോ നോക്കുക. ബന്ധമുണ്ടെങ്കിൽ ആ തത്വം അവരെ ശരിക്കും ഉൾക്കൊണ്ടതാണ്. ബന്ധമില്ലെങ്കിലോ ആ തത്വം അവർ ഉൾക്കൊണ്ടതല്ല. ഇതന്നെ പരീക്ഷണമായിട്ടുള്ളത്. അപ്പൊ അവർ കബറന്മാരാണ്. ആ ഞാൻ മുസ്ലിമാണ് ഈ പറഞ്ഞ ഇതൊക്കെ കൂടിയിട്ട് എന്റെ ഈ വാക്ക് ഈ പറഞ്ഞതോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയും കൂടിയിട്ട് വല്ല ബന്ധമുണ്ടോ നോക്കുക. ബന്ധമുണ്ടെങ്കിൽ ഞാനതിൽ ആത്മാർത്ഥ വിശ്വാസിയാണ്. ബന്ധമില്ല എന്ന് പറയുകയാണെന്നുവെച്ചെങ്കിലോ ഞാനതിൽ കപടം കാണിക്കുന്നവനാണ് എന്നതാണ് ഇതിന്റെ പൊതുതത്വം. അപ്പൊ ഇതേ നിലക്ക് നമ്മൾ ഈ പരീക്ഷണത്തിന് വിധേയമാക്കുകയാണ് വെച്ചെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന ദൈനംദിന കാര്യങ്ങളിലും ദൈനംദിന പ്രവൃത്തികളിലും ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും. പറച്ചോനെ ഇത് മൂമിനെ മുഹാജർ ഇപ്പൊ നമ്മൾ ഏറ്റവും അധികം സഹാബിയത്താണ് മൂമിനകത്താണ് വിശ്വസിച്ച് വന്നിട്ട് ഒരേ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവരെ പരീക്ഷണ വിധേയമാക്കുന്ന നിങ്ങൾ അവരെ പരീക്ഷണ വിധേയമാക്കണം. ഈ ആ സൂറത്തിന്റെ പേരന്നെ സൂറത്തുൽ മുംതഹിന എന്നാണ്, പരീക്ഷണ വിധേയമാക്കേണ്ട അധ്യായം. അങ്ങനെ അതൊരു നിസ്സാര കാര്യമല്ല, ഒരു സൂറത്തിന്റെ പേരുമാണ്. ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യമാണ്. ഏത് പരീക്ഷണ വിധേയാക്കല് ആരെ വേണമെന്നുള്ളത്. സത്യവിശ്വാസികളാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാ തത്വങ്ങളും ഉൾക്കൊണ്ട ആളാണ്, ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ശരി, ഈ പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞിട്ട് അയാളെ നമ്മൾ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയനാക്കാം. അങ്ങനെ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയനാക്കിയതിന് ശേഷം അയാൾ ഈ പറയുന്ന വാക്കും പ്രവൃത്തിയും കൂടിയിട്ട് വല്ല ബന്ധമുണ്ടോ നോക്കാം. ബന്ധമുണ്ടെങ്കിൽ അയാൾ അതിൽ ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസിയാണ്. അത് ബന്ധമില്ല എന്ന് പറയുകയാണെന്നുവെച്ചെങ്കിലോ അയാൾ കപട വിശ്വാസിയാണ് എന്നൊരു നിഗമനത്തിൽ നമുക്ക് എത്താൻ പറ്റും. അതിനുശേഷം ഇത് ചെയ്യാവുള്ളൂ. നബിയുടെ കാലത്ത് ഇന്നത്തെ മാതൃഗ്രന്ഥത്തിനേക്കാൾ കൂടുതൽ വേറൊരു അധ്യായമുണ്ട്, ജുമഅക്ക കോതരുള്ള തന്നെ സൂറത്തുൽ മുനാഫിഖൂന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യായം നമുക്കറിയാം. അതിൽ മുഴുവൻ ഇതേമാതിരി കപട വിശ്വാസികളുടെ ലക്ഷണങ്ങൾ, അവരെ പ്രവൃത്തികൾ ഇതൊക്കെ പ്രതിപാദിക്കുന്ന അധ്യായമാണ്. അപ്പോ ഇതാണ് നമുക്ക് പറയാനുള്ളത്. വേറെ ഇനി ഇതിനോടനുബന്ധിച്ച് തന്നെ വേറെ ആയത്തിൽ അല്ല പറഞ്ഞിട്ടുണ്ട്, ഇതാ ജാക്കും ഫാസിക്കും പിന്നെ ബയ്യൻ പത്ത പയ്യനും, സദാചാരികളല്ലാത്തവർ, അതായത് സാധാരണ സദാചാരികളല്ലാത്തവര് എന്തെങ്കിലും ഒരു വാർത്തയായിട്ട് ഇതാ ജാക്കും ഫാസിക്കും, ഫാസിക്ക് എന്ന് പറഞ്ഞാൽ തമ്മാടിയായിക്കൊള്ളണമെന്നൊന്നുമില്ല, സദാചാരം അയാളെ പ്രവൃത്തി ഒന്നും സദാ അയാളെ പ്രവൃത്തി സദാചാര വിരുദ്ധമാണ്, സദാചാരപരമായിട്ടുള്ള പ്രവൃത്തികളല്ല, അതായത് മാന്യന്മാരെ ഒരു ജെന്റൽമാൻ സ്പിരിറ്റ് ഉള്ളതല്ല അയാളുടെ പ്രവൃത്തി എന്നുള്ളത് വരികയാണ് വെച്ചെങ്കിൽ അവർ വല്ല വാർത്തയും കൊണ്ടുവന്നാലും വാസിപ്പാത്ത പയ്യനും അതിനൊരു വിശദീകരണം, ഒരു ബയാന് തേടണം, ശരിയെന്നാണോ തെറ്റെന്നോ എന്നുള്ളത്. അപ്പൊ എന്തെങ്കിലും ഒരു വാർത്ത കൊണ്ട് വന്നിട്ട് ഇപ്പൊ പിന്നെ ശേഖരവർമ്മ അവരവരെ ദുരൂഹതയിലുള്ള ഈ പിന്നെ തട്ടിക്കൊണ്ടുപോക്കലെ ദുരൂഹത നിറഞ്ഞ അപ്രത്യക്ഷ ദുരൂഹത നിറഞ്ഞ സാഹചര്യത്തിലാണ് അദ്ദേഹം അപ്രത്യക്ഷമായിട്ട്. ഇതിനെക്കുറിച്ച് തന്നെ ധാരാളം കിംവദന്തികൾ നമുക്കെല്ലാവർക്കും കേൾക്കാം. ഞാൻ തന്നെ ധാരാളം കേട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ വരാൻ മാനഞ്ചേരി കണ്ടു വരാൻ നിൽക്കുമ്പോൾ ബസ് കാത്തുക്കുമ്പോഴും പിന്നെ എന്നെ അറിയാത്ത ആൾക്കാർ ബസ് കാത്തുക്കുമ്പോൾ പല നാട്ടുകാരുണ്ടല്ലോ, അവർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്താണെന്ന് നോക്കുമ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ, എന്നെ നാട്ടുകാരാണ്, ഞാൻ അവിടെ പരിചയമില്ല. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഇപ്പൊ എവിടെ നിന്ന് നോക്കിയാലും ബസ് സ്റ്റാൻഡിൽ നിന്ന് നോക്കിയാൽ പോലും ഈ ചർച്ചകളാണ്. കാരണം രാവിലെ പേപ്പർ കിട്ടിയാൽ എല്ലാവരും നോക്കലുള്ളത് ഈ വാർത്തയാണ്. പേപ്പർ വായിക്കുന്നവരൊക്കെ എന്നോട് പറഞ്ഞ ആദ്യം ഇതൊക്കെ പത്രവായന കടക്കുന്നു പലരിൽ നിന്നും നമ്മൾ വിചാരിക്കണ മാതിരി ആയിരുന്നില്ല. മാറഞ്ചേരി ആ ചുറ്റുപാടില് ഭർത്താക്കന്മാരൊക്കെ ശേഖരപരമായ ഓരോ ആശയങ്ങളും കുർഹാനൊക്കെ നമ്മളൊക്കെ പോയി നിർബന്ധിച്ച് മേലിട്ടാൽ ഒരു വരിക്കാരനാവും. ഞാൻ താഴെമില്ലാതൊക്കെ ഞാൻ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ വീട്ടില് ആ കഥകളെ കേട്ട് പോയപ്പോ അവർക്കാണ് ഇതിനെ കുറിച്ച് അറിയേണ്ടത്. ശേഖരപരമായ അപ്രത്യക്ഷമായത് അവര് നമ്മളെ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നവരല്ല, ഒരു തത്വങ്ങളോട്ട് വായിച്ചറിഞ്ഞിട്ടുമില്ല. അത്ര പോലും അവർക്ക് പോലും ഒരു വേദന ഉണ്ട് എന്നുള്ള എനിക്ക് അപ്പോഴാണ് ബന്ധപ്പെട്ടപ്പോഴാണ് അത് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മളെ വിഷയത്തിൽ നിന്ന് വ്യതിചരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് വാർത്ത കേട്ടാലും പത്ത പയ്യനും അതിനൊരു ബയാൻ തേടണം. ബയാൻ തേടുന്ന ഒരു വിശദീകരണം ഈ പറഞ്ഞതിന്റെ അടിസ്ഥാന വാർത്ത എവിടുന്ന് വന്ന് എവിടുന്ന് കിട്ടി, അത് ഈ ദുരൂഹ സാഹചര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ ഈ പിന്നെ തട്ടിക്കൊണ്ടു പോക്കിനെ കുറിച്ച് പലരും നമുക്ക് കേൾക്കാം. പലതും നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും, പലതും ഞാൻ കേട്ടിട്ടുണ്ട്, അതേമാതിരി തന്നെ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോ ഈ കേട്ടതിലൊക്കെ വല്ല സത്യം ഈ പറഞ്ഞ ആൾക്കാരോട് ഈ പറഞ്ഞത് വല്ല സത്യാവസ്ഥയില്ല, ഈ വാർത്തയുടെ അടിസ്ഥാനം എന്ത് എന്നുള്ളത് കൂടി നമ്മളൊന്ന് അന്വേഷിച്ചു വെക്കുക. അത് അന്വേഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ രണ്ടാലൊരു കാര്യങ്ങളാണ് നമ്മളെ മുമ്പിലുള്ളത്. ശേഖരവന് മൗലവി ജീവിച്ചിരിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് പറ്റിയത്, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എവിടെ എന്ത് മരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തതാക്കാന്ന് വെച്ചെങ്കിൽ എങ്ങനെ അദ്ദേഹം മരിച്ചു, അദ്ദേഹം മരിക്കാനുള്ള സഹണ്ടാരം തന്നെ ഇനിയിപ്പോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ത്യാഗങ്ങളും വിഷമങ്ങളും ഒക്കെ സഹിക്കുന്നത്. അപ്പൊ ഈ രണ്ടാരം തന്നെ കിട്ടേണ്ടത്. അപ്പൊ ഇതിനൊരു ഭയം തേടുകയാണ് വെച്ചെങ്കിൽ നമുക്ക് അതിന് വേറെ ചില ഗുണങ്ങളും ഉണ്ടാവും. എന്താണ് ഇതിന്റെ പിന്നെ സംഭവിച്ചിരിക്കുന്നതെന്ന്, ശേഖരവർ മൗലവി അപ്രത്യക്ഷമായി തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് ഒരു സത്യം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ എന്താണെന്നുള്ളത് നമുക്ക് ആർക്കൊന്നും പിടികിട്ടിയിട്ടില്ല, പോലീസർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണുള്ളത്. അതുകൊണ്ട് ഈ ചെറിയ ചെറിയ വാർത്താ ശകലങ്ങള് വെച്ചുകൂട്ടിയാൽ നമുക്കൊന്ന് റീഡ് ചെയ്യാൻ പറ്റും, ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ചെറിയ തെളിവില്ല. കാരണം ഗസ്റ്റടിക്കാൻ ഊഹാപോഹം പറയുന്നത് മാത്രമായിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ല. അപ്പൊ നമ്മള് ഇത് സംബന്ധിച്ച് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എവിടെയും വേണ്ട, ബസ് കാത്തുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങളിപ്പോ കോഴിക്കോട് ടൗണിലത്ത് എന്താ അറിയില്ല, അവിടെ പിന്നെ ആൾക്കാരെ ഒരു മുഖപരിചയം കണ്ടാവുന്ന ചിരിക്കുക അല്ലെങ്കിൽ ഒരു വർത്തമാനം അന്വേഷിക്കുക എന്നുള്ളത് മാത്രമല്ല, നേരെ മറിച്ച് ഉൾനാടൻ പ്രദേശത്തോ ഗ്രാമപ്രദേശങ്ങളിലോ ഒന്നും ഉണ്ടാവില്ല. ഈ ബസ് കാത്തുക്കോട്ട് മുതൽക്ക് ഈ ചർച്ച പിടിയാലൊരു ചർച്ച ഉണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ആ തന്നെ ആയിരുന്നു ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. രാവിലെ എടുക്കാൻ വീട്ടിൽ പിന്നെ മുഖമൊന്ന് കഴുകി ചായ പീടിയെടുക്കാൻ പോവാം, പിന്നെ അവിടെ രാത്രി കഴിഞ്ഞിട്ടെല്ലാം അത് കണ്ടു വായിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ. അപ്പൊ ചായ പീടികൾ ഉൾനാടൻ പ്രദേശത്തെ ചായ പീടികകളിൽ ബസ് കാത്ത് നിൽക്കണവർത്ത് മരണസ്ഥലങ്ങളിൽ കല്യാണ സ്ഥലങ്ങളിൽ ആൾക്കാരെ അവിടെ രണ്ടാളെ അവിടെ കൂടിയിട്ടുണ്ട്, അവിടൊക്കെ പുറത്ത് ചർച്ചാ വിഷയതാണ്. അപ്പൊ ഈ ചർച്ചാ വിഷയത്തിലൂടെ നമ്മൾ പോകണം. പിന്നെ മറ്റൊന്നും കൂടി നമ്മളൊക്കെ സംഘടിച്ചിട്ടുള്ളത്, ഞാനിതിൽ വന്നിട്ടുള്ളത് ഞാൻ ശേഖരം പോലെ ദീർഘകാലത്ത് വന്നത്. നമ്മളിതൊരു വ്യക്തിയായിട്ടുള്ള അടുപ്പത്തിന്റെ പേരിലുള്ള ആശയത്തിന്റെ പേരിലുള്ള ഒരൈക്യാണ് നമ്മൾ ആ ഖുർആനാണ്. ആ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിത ക്രമങ്ങളുടെ. ഇതൊരാശയമാണ്. വേറെ ഞാൻ പുറത്തെ പറഞ്ഞ ഹദീസ് ഇജ്മായിട്ട് ഞാൻ സൈനായിട്ട് മാറ്റിയിരുത്തി ഖുർആൻ മാത്രമേ നമ്മൾ സ്വീകരിക്കാം. ആശയത്തിനോട് യോജിക്കണവരാണ് ഇപ്പം ഇതോടെ യോജിച്ചിട്ടുള്ളത്. അതിന് നമുക്ക് ആരെ വേണമെങ്കിലും ഈ പറഞ്ഞ തത്വം വെച്ചിട്ട് ഈ ഖുർആൻ അനുസരിച്ച് മാത്രം നടക്കണമെന്നാണോ അല്ലെങ്കിൽ വേറെ ഉള്ളത് നമുക്ക് പരീക്ഷ വിധേയമാക്കാം, അത് വേറെ കാര്യം. അപ്പൊ നമ്മളിപ്പോ ഈ തൽക്കാലം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ ഒരു ആശയത്തിന്റെ പേരിലാണ്. അപ്പോ ഇത് ഒരു വ്യക്തിയാണ് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി കുട്ടി നഫ്സി ദായിക്കത്തുൽ മൗത്ത്. അതിനാർക്കും ഒഴിവില്ല, എല്ലാവർക്കും മരണമുണ്ട്, മരിക്കാം. അങ്ങനെ ഈ മരണം എന്നാലും ആശയങ്ങൾ മുഹമ്മദ് നബി വെച്ചിട്ടിപ്പോ എത്രയോ കാലമായി, 1414 വർഷമായി. പക്ഷെ മുഹമ്മദ് നബി ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും മരിക്കും, ആശയങ്ങൾ വളരെ നിലനിൽക്കും. ആശയങ്ങളാണ് ജീവിക്കുന്നത്. മനുഷ്യന്മാര് മരിച്ചു പോകുന്നു. പക്ഷെ എന്ന് മാത്രമല്ല, മതത്തിന്റെ ആശയം മാത്രമല്ല, കാറൽ മാർക്സ് മരിച്ചിട്ട് എത്രയോ കാലങ്ങളായി. ആശയങ്ങൾ ഇവിടെ അതിന്റെ എത്രയോ മുമ്പ് ബുദ്ധ മരിച്ചിട്ട് ചരിത്രാതീത കാലത്താണ് ബുദ്ധമത തത്വങ്ങളൊന്നും ഇവിടെ നിലനിൽക്കുന്നത്. അപ്പൊ തത്വങ്ങൾ സ്ഥായിഭാവമുള്ളതാണ്, ആൾക്കാർ മരിച്ചാലും. അപ്പൊ നമ്മള് ഇതുപോലെ ഞാൻ ഇത്രയും ത്യാഗം സഹിച്ചിട്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച് ഇത് ശേഖരവും പൗരവി നിർവഹിക്കേണ്ട ഒരു മഹത്തായ കർമ്മം നിർവഹിക്കാനാണ് ഞാൻ ഈ പോണത്. ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. അപ്പൊ നമ്മൾ ഈ ആശയങ്ങൾ, അതിൽ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ മുതലെടുപ്പാലാണ് ആശയങ്ങളുടെ പ്രചരണം ഉണ്ടാകുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ 10-13 കൊല്ലം പിന്നെ മക്കത്ത് നബി പ്രബോധനം നടത്തി, ഇസ്ലാമത തത്വങ്ങൾക്ക് അവിടെ പ്രചരിച്ചില്ല, ആൾക്കാരെ കിട്ടിയില്ല. വേറെ വർച്ചോ അതിരത്ത് പോയി 10 കൊല്ലം മാനസികമായ അവസ്ഥകൾ, മാനസികമായിട്ട് ഇതിന് തയ്യാറെടുപ്പ്. ഇതിപ്പോ ശേഖരവർമ്മ അവര് പറഞ്ഞുതുടങ്ങിയിട്ട് കുറെ കൊല്ലങ്ങളായി. കാരണം ഞാൻ അദ്ദേഹം കൂടിയിട്ട് ഒരു 62 മുതൽക്കുള്ള ബന്ധമാണ്. അത് പറഞ്ഞാൽ ആരും കിട്ടിയില്ല. ക്രമേണ ക്രമേണ ആൾക്കാർ ബോധവാന്മാരും വിദ്യാഭ്യാസം ഉള്ളവരും ചിന്തിക്കുന്നവരും ഒക്കെ ക്രമേണ ക്രമേണതായി. ഇപ്പോൾ അദ്ദേഹം രണ്ടാമത് കുറേ കാലം എന്നിട്ടൊക്കെ വിട്ടു നിന്ന് രണ്ടാമത് മതരംഗത്തേക്ക് വന്നിട്ട് തന്നെ അത് പണി തുടങ്ങിയിട്ട് 5-8 കൊല്ലമായി. പക്ഷേ ഇപ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഇനി ഇത് പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളൊരു നില വന്ന്, ഇനിയും കൂടുതൽ മറ്റുള്ളവരുടെ പിന്നെ മതക്കച്ചവടം നടത്തുന്ന പുരോഹിതന്മാർ മതത്തിൻ്റെ പേരിലൂടെ എന്തെല്ലാം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാലോ. പള്ളി കയറ്റാൻ വേണ്ടി പണം തിരിച്ചതിന് അതിന്റെ പേരിൽ സുന്നികൾ തന്നെ രണ്ട് വിഭാഗമായി തരുന്നു. എന്താ അതിന്റെ മൂല കാരണം? പള്ളി കയറ്റാൻ പണം തിരിച്ചു. അതിൽ ഏത് രംഗത്തുണ്ടായാലും, ഏത് രംഗത്ത് വന്നാലും പള്ളി കയറ്റാ, മദ്രസ സ്ഥാപിക്കുക, കോളേജുകൾ ഉണ്ടാക്കുക, അതൊന്നും വേണ്ടാന്നല്ലപ്പോ ഈ പറഞ്ഞത്. ഇതൊരു കച്ചവടമാണ്, ഒരു വ്യാപാരമാണ്. കാരണം അറബ് പിന്നെ പെട്രോളിന്റെ ഡോളറുള്ളവരോട് പോയിട്ട് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളിയില്ല, നമ്മളെടുത്ത് വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളിയില്ല. ഒരു പള്ളി കയറ്റാൻ എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പോലും സഹായിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ സഹായിക്കുമല്ലോ, അത് പള്ളി കയറ്റേണ്ട കാര്യം അല്ലെങ്കിൽ ഒരു എത്തിയസാനം ഉണ്ടെങ്കിലും എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും. അത് സ്വാഭാവികമായിട്ട് ഒരു സംഭാവനക്ക് അങ്ങനെ ഒരു ഇത് കോടിക്കണക്കിന് ഡോളർ ബാങ്ക് ബാലൻസ് ഉള്ളവരോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു പള്ളിയില്ല, മറച്ചോ ആരാധിക്കാനത് പള്ളി കയറ്റാൻ എന്തെങ്കിലും എന്തെങ്കിലും തരണമെന്നുള്ള ഒരു കച്ചവടക്കുള്ള യാചന. അത് നടത്തിയാൽ കിട്ടും, കൊടുക്കും, അതേ നിലക്കുള്ളതാണ്. ഇതിനൊക്കെയാണ് അദ്ദേഹം എതിർത്തത്. അപ്പോ ഈ വക കാര്യങ്ങളൊക്കെ എതിർത്തതിന്റെ പേരിലാണ് മൗലവി സാഹിബിന്റെ ഈ നിരോധനം ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ തത്വങ്ങളോടുള്ള വെറുപ്പം. ഈ തത്വങ്ങൾ വിജയിച്ചാൽ, മൗലവി സാഹിബിന്റെ തത്വങ്ങൾ വിജയിക്കാണെങ്കിൽ മതക്കച്ചവടം എന്നുള്ള ആ തത്വം പൊളിയും. അപ്പൊ അതൊക്കെ വേറെ എന്തെങ്കിലും തൊഴിലെ കഴിഞ്ഞിടും. ഈ പൗരോഹിത്യപ്പണിന്റെ ഇടം, ഈ പുരോഹിതന്മാരായിട്ടുള്ള പണി, ദേഹാധ്വാനം കൂടാതെ കാശ് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പണിയാണ്. അതാണ് അതിന് വലിയ പഠിപ്പൊന്നും വേണ്ട. നമുക്കൊക്കെ അറിയാലോ, മതപണ്ഡിതന്മാരെ ഇപ്പൊ കുറിച്ചിട്ട് ഇവിടെ മദ്രസയെ പഠിപ്പിക്കുമാരാ മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാവും. ഇപ്പൊ എന്താണ് ഇതേ അതിലൊരു പ്രസംഗം ചെയ്യാനൊന്നുമില്ല. ശേഖരം പോയ തത്വം പറയേണ്ടത് വേറൊന്നുമില്ല. എന്താണ് ആ വെള്ളിയാഴ്ച എന്ന ഇതൊന്നും എടുത്തിട്ട് വായിക്കുക. ഒരു നീണ്ട തൊഴം കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം, അയാൾ മഹാപണ്ഡിതനായി. ഇത്രേ അതിൻ്റെ ഉള്ളൂ. അത് വലിയ പഠിപ്പ് വേണ്ട, വിവരം വേണ്ട, ദേഹാധ്വാനം വേണ്ട, ഇതൊന്നും കൂടാതെ കാശുണ്ടാക്കാൻ പറ്റൊരു പണിയാണ് അത്. അതുകൊണ്ടിട്ട് അതിന് ധാരാളം ആൾക്കാർ ആകർഷിക്കുന്നുണ്ട്. ഈ തത്വം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദേഹാധ്വാനം കൂടാതെ ഉള്ള ഈ സമ്പാദ്യമാർഗ്ഗങ്ങളാ മറ്റുള്ളവർക്ക് മുടക്കും. അതന്നെയാണ് ശേഖരൂർ മൗലവിയിലെ ഈ ദുരൂഹമായ സാഹചര്യത്തിൽ നിന്ന് അപ്രത്യക്ഷമായുള്ള കാരണം എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം. ഞാൻ ഈ പറഞ്ഞ മാതിരി ഈ ഇതുവരെ കിട്ടിയ വസ്തുക്കളും മറ്റുമൊക്കെ വെച്ചുകൊണ്ടിട്ട് ഇതാണ് ഈ അതിനെ വരെ പ്രേരിപ്പിച്ച കാരണം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും പറയാനും സാധിക്കും. അപ്പൊ ഇതാണ് ഈ കാര്യങ്ങളുള്ളത്. പിന്നെ ഇതോടുകൂടിയിട്ട് ഞാൻ ഖുതുബ അവസാനിപ്പിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കാരണം 1 മണിക്കൂറോളം സമയമായി, അധിക നേരം നീട്ടി കൊണ്ടുപോകുന്ന ശേഷം സൗകര്യം അനുസരിച്ച് മറ്റുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പിന്നെ ഇവിടെ നമ്മള് അത്രമാന സാഹിബ് പറഞ്ഞത് ഈ പറഞ്ഞ മാതിരി തന്നെ. അപ്പൊ അത് ശേഖരനും അവരെ ഞാൻ പറയുമ്പോൾ കുറെ രാഷ്ട്രീയക്കാരൊക്കെ തർക്കിച്ചിട്ടാണ് ഞങ്ങളെ വൈക്കൊക്കെ ഞാനടുത്തത് നോട്ടീസൊക്കെ എഴുതാൻ ചില അടുത്തതിന് കിട്ടാനില്ല കൂടെ നേരിടുന്ന ഒരാളാണ് അദ്ദേഹത്തെ കുറിച്ച് രണ്ടാലെന്ന് അറിയുന്നവരെ നമുക്ക് മാതൃകാനോട്ട് പറ്റിയില്ല. അപ്പൊ അതുകൊണ്ടിട്ട് അതിന്റെ രംഗത്ത് ഇറങ്ങാനല്ലേ പറ്റുള്ളൂ. അതിന് ഇറങ്ങിയപ്പോ പല രാഷ്ട്രീയക്കാരും അവരെ ഇതിന് വേണ്ടത്ര നിലക്ക് ഈ രാഷ്ട്രീയക്കാരൊന്നും വേണ്ടത്ര നിലക്ക് പിന്നെ അവരെ സഹകരിപ്പിച്ചില്ല എന്നുള്ള നിലക്ക് എന്നായിട്ട് സംസാരിച്ച് അതിൽ ഞാൻ ഇടപെടേണ്ടതായിട്ട് വന്നു. ആ രാഷ്ട്രീയക്കാരെ നില നമ്മൾ എന്ത് സംഭവിച്ചു, അദ്ദേഹം ഏത് സാഹചര്യത്തിൽ മരിച്ചു, ഈ രണ്ടാലൊരു കാര്യങ്ങൾ അറിയാനാണ് നമ്മുടെ ആവശ്യം. ഇത് നമ്മളൊക്കെ കൂടിയിട്ട് തന്നെ മുന്നിട്ടിറങ്ങണം. മറ്റുള്ളവരെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അവർ വോട്ടിന്റെ കാര്യങ്ങളാണ്. ഇപ്പോ എടപ്പാളൻ ഞങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും, ബിജെപിക്കാർ വന്ന് നടത്തി, ബിജെപിക്കാര് എടപ്പാള് ടൗണിൽ കടക്കടപ്പിച്ച് വന്നാച്ചി കോഴിക്കോട് കൂടെ നടത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഒരു സാഹചര്യമുണ്ട്. ഇതിന് പ്രവർത്തനം വേണം. ഈ പ്രവർത്തനത്തിന് മറ്റുള്ള രാഷ്ട്രീയക്കാരൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അവരെ നമ്മൾ അവർ പറഞ്ഞിടത്ത് നമ്മൾ കൊണ്ടുവരും. അപ്പൊ ഈ ഉദ്ദേശം നടക്കില്ല. അവരുടെ ഉദ്ദേശം വോട്ടാണ് അതേ നടക്കുള്ളൂ. അപ്പൊ ഈ ഉദ്ദേശം നടക്കണമെങ്കിൽ നമ്മളതിന്റെ മുമ്പിട്ട് ഇറക്കണം. ഇതിന് ഏത് രംഗത്ത് വേണമെങ്കിലും ഇപ്പൊ എഞ്ചിനീയർ വീരാൻകുട്ടി സാഹിബ് തന്നെ എത്ര തവണ ഇപ്പൊ ഈ ഒരു ആവശ്യാർത്ഥം പറഞ്ഞാൽ ഈ കാർ ഓടിച്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല. ഇതിപ്പോ ഞാൻ വരാതെ റെയിൽവേ സ്റ്റേഷൻ മുതൽക്ക് കാർ കണ്ടുപിടിയാ അതൊക്കെ അനുബന്ധിച്ചാണ്. പിന്നെ സാമ്പത്തികമായിട്ട് ധാരാളം കഴിവുണ്ടാവും. അപ്പൊ ഈ കഴിവുള്ളവര് കഴിവുള്ളവർക്ക് ഇതൊരു സഹകരിച്ചാലേ അന്ന് തെളിയിക്കുന്നവരെ നമുക്കാണ് കിട്ടിയിരിക്കുന്നത്. ആശയം നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത നമ്മൾ മുറുകെ പിടിക്കണം. അപ്പൊ ഈ സാമ്പത്തിക ബാധ്യതകൾ അപ്പൊ അതിന് വരുന്ന ഞായറാഴ്ച ഞാൻ അത്രയും പറയാം. കാരണം വരുന്ന ഞായറാഴ്ച പൊന്നാനി വെച്ചിട്ട് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നുണ്ട്. ആക്ഷൻ കൗൺസിലിന്റെ പ്രധാന തന്നെ ഇപ്പൊ ഈ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ, ഈ സാമ്പത്തിക ബാധ്യതകൾക്ക് വേണ്ടി നമ്മള് എഞ്ചിനീയർ ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ എന്ത് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റും അത്രയും സംഘടിക്കുക, ഇത് വിജയിപ്പിക്കുക, അല്ലാതെ ഒരു സ്ഥിരം തെരുവ സംവിധാനം ആക്കണ്ട. നമുക്ക് ആൾക്കുപ്പത്തിന് ഈ കൂടിയവർക്കൊന്നും ഇപ്പൊ തന്നെ ഒരു പൈസ എടുത്തിട്ടുള്ള ആവശ്യങ്ങൾ നടത്തേണ്ടതില്ല. ഈ കാര്യങ്ങൾ വിജയിപ്പിക്കണം. ഇപ്പൊ ഇന്നത്തെ പേപ്പറിൽ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം അതിനെ കുറിച്ച് വ്യക്തമായ രൂപം വിവരം കേൾക്കുന്നത് പിള്ളേക്ക് വലിയ ടൂർക്ക് കൊടുക്കാൻ അവരെല്ലാം തയ്യാറായിട്ടുണ്ട്. അതിന് നമ്മളിതൊന്നും ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബക്കാര് ആ കാര്യം നിർവഹിക്കും. പക്ഷെ നമുക്ക് അദ്ദേഹത്തോടൊരു ബാധ്യത ഉണ്ട്. ആ ബാധ്യതയാണ് അദ്ദേഹം കുടുംബപരമായ ഒരു ശത്രുതയുടെ പേരിലോ കുടുംബപരമായ ഒരു വഴക്കിന്റെ പേരിലോ എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നത്, ഒരാശയത്തിന്റെ പേരില. അതായത് നമുക്കൊക്കെ ഈ ആശയം പറഞ്ഞു തന്ന് നമ്മളിതിലേക്ക് ആകർഷിച്ചതിന്റെ പേരിലാണ് എതിർ കക്ഷികൾ അദ്ദേഹത്തെ ക്രൂശിച്ചിരിക്കുന്നത്. ക്രൂശിച്ചാൽ കുന്നതിനുള്ള അർത്ഥത്തിലല്ല ഈ പറഞ്ഞത്. അപ്പോ നമുക്കൊക്കെ അദ്ദേഹത്തോട് ബാധ്യത ഉണ്ട്. ഈ ആശയത്തിന്റെ പേരിലായിരുന്നു നമ്മൾ ചെയ്തിരിക്കുന്ന കുടുംബങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അതിന് പരമാവധി സഹകരിക്കാം. പിന്നെ വരുന്ന ഞായറാഴ്ച വന്ന് കഴിഞ്ഞ അത്ര പേര് എടപ്പാളി ചന്തപ്പടിക്കാനുള്ള ടി വിയിൽ വെച്ചിട്ടാണ്. അപ്പൊ പൊന്നാനി പിന്നെ എടപ്പാളല്ല പൊന്നാനി സോറി. അപ്പൊ കഴിഞ്ഞ അത്ര പേര് പിന്നെ കഴിയുന്ന അത്ര പേര് അതിൽ പങ്കെടുക്കാം. ഇനി പങ്കെടുക്കാൻ പറ്റാത്തവര് സാമ്പത്തികമായി കമ്പനി നിലവിൽ വന്നാൽ ആ സാമ്പത്തിക പൈക്ക് കിട്ടുന്ന കാശിപ്പൊക്കെ ശരിക്കും കണക്കുണ്ടാവും. അല്ല അതിന് കിട്ടുന്ന കാശിന് കണക്കുണ്ടാവും, ചെലവാക്കിയാലും രണ്ടിനും കണക്കുണ്ടാവും. അല്ലാതെ നമ്മളെ ഈ നീർച്ച പിരിവ് പിന്നെ പബ്ലിക്കിനെ തൊട്ട് പിരിക്കണമില്ല. നമ്മൾ ഈ പ്രസ്ഥാന ബന്ധുക്കൾ അതിലിട്ട് കഴിവനുസരിച്ച് സഹായിക്കാം. അതിന്റെ കണക്കുകളൊക്കെ ബോധ്യപ്പെടുത്താം. വരാൻ പറ്റവരെ കയ്യിൽ വരിക, ആ കമ്മിറ്റി രൂപീകരണത്തിൽ പങ്കെടുക്കാം. വരാൻ പറ്റാത്തവര് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാം. വളരെ പിന്നെ പാവപ്പെട്ട ആൾക്കാരങ്ങനെ പിന്നെ ഒരു ഉറുപ്പേക്ക് വാങ്ങുള്ളവരെ അത്രയും അത് ചെയ്താൽ മതിയാവും. പിന്നെ വിഷമിച്ചു കൊടുത്തിട്ട് വേണ്ട എങ്ങനെയെങ്കിലും കടം മേടിച്ചിട്ട് തരുമെന്നുള്ള അർത്ഥത്തിലല്ലേ ഇപ്പൊ ഈ പറഞ്ഞത്. നിങ്ങളൊക്കെ കഴിവുള്ളവരുണ്ട്, ആ നിലക്ക് തന്നെ എങ്ങനെയെങ്കിലും കിട്ടിയില്ലെങ്കിലും കാര്യങ്ങൾ നടന്നോളൂ. അപ്പൊ ഈ നിലക്ക് നിങ്ങൾ അതിൽ സഹകരിക്കത്തൊക്കെ നമ്മുടെ കൂട്ടായ ബാധ്യത അല്ല ഓരോരുത്തരും ബാധ്യതയായിട്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾ ഏറ്റെടുക്കണം, അത് കഴിഞ്ഞിരിക്കണം. ഇനി ഇത് സംബന്ധിച്ച് ശേഷം മതപരമായിട്ടുള്ള ഒരു ചടങ്ങായ കൊണ്ട് സംഗതി നമുക്ക് വേഗം അവസാനിപ്പിക്കാം. അതിന്റെ ശേഷം സൗകര്യമുള്ളവർക്ക് എടുക്കാം. മറ്റേ പോലെ എത്ര പേരെ പറഞ്ഞിട്ടുണ്ട് സാഹചര്യം ഈ മുന്തഹന ഇംതിഹാൻ ചെയ്യാന്നുള്ളത് നമ്മൾ ഏത് കാര്യം പറഞ്ഞാലും ഇതാ ജാക്കും ഫാസിക്കും ഡബയും ഫത്തപയ്യനും ഫാസിക്ക്, അതായത് സദാചാരികളല്ലാത്തവർ കൊണ്ടുവന്ന മാർഗങ്ങൾ എന്ത് വാർത്ത കൊണ്ടുവന്നാലും നമ്മൾ അതിനൊരു വിശദീകരണം ഒരു ബയാൻ തരാം. പിന്നെ ഈ സൂറത്തുൽ മുംതഹന ഞാൻ നിങ്ങൾ ആദ്യം കേൾപ്പിച്ചത് ആരെന്നെങ്കിലും നമ്മളിലേക്ക് വരാ വന്നോന്നുണ്ടെങ്കിൽ അയാളൊന്ന് പരീക്ഷണ വിധേയനാക്കാം. അത് പരീക്ഷണ വിധേയനാക്കൽ വലിയ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ ഏതാണ് അയാളെ വാക്കും പ്രവൃത്തിയും കൂടി ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് നിരീക്ഷിക്കാം. നിരീക്ഷിച്ചിട്ട് വേണ്ടത് കണ്ടെങ്കിൽ അയാൾ അതിൽ ആത്മാർത്ഥമുള്ളവരാണ്, അതിലെ മൂമിനാണെന്ന് പറയാം. അല്ലാത്തവരാണെങ്കിൽ അത് മൂമിനല്ല മുനാഫിക്കാണെന്ന് പറയാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ഇത്രയധികം ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ പറഞ്ഞല്ലേ അദ്ദേഹത്തിന് ശേഖരന്മാർ ഒരിക്കലും അറിയാച്ചാൽ സൂറത്തുൽ മുംതഹിന എന്ന് പറഞ്ഞിട്ട് ഖുർആനിലൊരു അധ്യായം ഇല്ലാത്തത് കൊണ്ടുവന്നല്ല അത് സംഭവിച്ചു. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ നമ്മളിങ്ങനെ നോക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിച്ചു.
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ടത് കാട്ടി പറഞ്ഞു ബാപ്പ ഉമ്മ ഓരോരുത്തർക്ക് മക്കള് ബാപ്പ ഉമ്മ കുടുംബങ്ങൾ ജ്യേഷ്ഠാന്യന്മാര് ഭാര്യമാര് സ്വത്തുക്കൾ അത് പ്രധാനപ്പെട്ട നല്ല നല്ല വീടുകൾ അതുപോലെ പിന്നെ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ഇതൊക്കെയുള്ള ഒരു മനുഷ്യന് ഏറ്റവും ഈ ലോകത്ത് പ്രിയങ്കരമായിട്ടുള്ള സാധനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയത് പ്രത്യേകം പറഞ്ഞതാണ്. അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കാരണന്മാരെ ഭാഗമായിട്ട് വെറുതെ പൈസ കാരണന്മാരുണ്ടാക്കിയ പൈസ വെറുതെ അല്ലെങ്കിൽ വലിയ വരൊന്നും ഉണ്ടാവില്ല കാരണം അതിന്റെ അധ്വാനം അവർക്കറിയില്ല. അപ്പൊ അതിനാണ് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എന്നുള്ള പ്രത്യേക എടുത്തു നിങ്ങൾ അധ്വാനിച്ച് ത്യാഗം ചെയ്തുണ്ടാക്കിയ സമ്പത്ത് അത് നഷ്ടപ്പെടും കുറച്ച് വേദന ഉണ്ടാവും. അങ്ങനത്തെ സമ്പത്തായിരുന്നാലും അതൊക്കെയാണോ നിങ്ങൾക്ക് വലിയ ഇവിടെ ജിഹാദ് നടത്താമെന്നൊന്നും കുഴപ്പമില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തോട് നഷ്ടപ്പെടുന്നുണ്ട് അവിടെ കൂടി. അതുപോലെ എന്റെ പ്രിയപ്പെട്ട വീട് അത് നഷ്ടപ്പെടും അല്ലെങ്കിൽ എന്നെന്തെങ്കിലും കേടുപറ്റുന്നുണ്ട് പിന്നെ അവിടെ കാവലിരിക്കലല്ലാതെ ജിഹാദ് എന്നുള്ള പ്രശ്നത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന പരിപാടി അവർക്കില്ല എങ്കിൽ ജിഹാദ് വേണ്ട തരത്ത് വേണ്ട വിധത്തിലുള്ള അർഹമായ ജിഹാദ് എന്ന് പറഞ്ഞു ഓരോ സന്ദർഭത്തിലും അർഹമായ ജിഹാദ് നിങ്ങൾ നടത്തിയിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് പ്രിയങ്കരമായിട്ടുള്ള എല്ലാ വസ്തുക്കളും വെച്ച് അത് സംരക്ഷിക്കണം മാനേജ് ചെയ്യണം മാത്രമേ നിങ്ങൾക്ക് ഒഴി പറഞ്ഞ ഒരൊറ്റ സ്ഥലത്ത് നമസ്കാരത്തെ പറ്റി വാക്കാൻ പറഞ്ഞില്ല. നമസ്കാരത്തെ പറ്റി ഇത്തരത്തിലുള്ള ഒരു പ്രയോഗം അല്ലാതെ പ്രയോഗിച്ചിട്ടില്ല. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ സൂക്ഷിച്ചോളൂ നിങ്ങൾ എന്ത് കാണാൻ വരിക ഇങ്ങനെ കാണിച്ചാലും പറഞ്ഞിട്ടില്ല. കാരണം ഭാഗത്തിൽ അവർ ശീലം വേണം ആവശ്യം. പക്ഷെ നിസ്കാരം ഇല്ലാതിട്ട് ഇവരെ കൊണ്ടേ അറിയത്തി ഇടാനോ നിസ്കരിച്ചിട്ട് സ്വർഗത്തി കൊണ്ടാണോ അവർക്ക് ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ടും പറഞ്ഞിട്ടില്ല. അതിനുള്ള വഴികൾ നിസ്കാരത്തിൽ കൂടി എല്ലാം ഒരു പ്രചോദനം അതിനുള്ള ഒരു മനസ്സുണ്ടാക്കി തീർക്കാൻ ഇതങ്ങനല്ല. ഇവിടെ കാതലായ വശമാണ് ജിഹാദ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ അവന് ഞാൻ പിടികൂടും അവൻ കാത്തിരുന്നോട്ടെ എന്നുള്ള ഭീഷണിയോടുകൂടി അള്ളാഹുവ പറയുന്നത് വേറൊന്നുമില്ല. അപ്പൊ അതിന്റെ ഗൗരവം ഓരോ സന്ദർഭത്തിലും വേണ്ട ജിഹാദ് വേണ്ട രൂപത്തിൽ ചെയ്യണം എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യം. നമ്മളിപ്പോ രംഗത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഉണർത്താനുള്ളത് തന്നെ പറയുന്നത് എത്തിക്കഴിഞ്ഞിട്ട് ഇനി നമ്മൾക്ക് മടിച്ചിരിക്കാൻ സന്ദർഭമല്ല. പിന്നെ വേറെ ഇവരെ നിനക്ക് പറയുകയാണെങ്കിൽ സന്തോഷ വാർത്തയായിട്ട് പറയാം. ഇവർ 100-200 കുട്ടികൾ കോളേജിലും മറ്റുള്ള യുവാക്കന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാരെ പഠിപ്പിക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ കരാട്ട ക്ലാസ്സാണ്. കരാട്ട ക്ലാസ്സിൽ കൂടി ഒരു നമ്മളോട് ഒരു അനുഭാവിയുടെ ശിഷ്യന്മാരായിട്ട് 100-200 കുട്ടികളുള്ള ഒരു കക്ഷി നമ്മൾ തോന്നിയിരുന്നു. ഇവർ വന്നു ഈ വിഷയം പഠിക്കണം, ഞങ്ങൾ എന്റെ കുട്ടികൾക്കും പഠിപ്പിക്കും. എന്നിട്ട് അവരെ വളണ്ടർമാരായിട്ട് എവിടേക്ക് വേണമെങ്കിലും അയച്ചു തരാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്തോഷ വാർത്ത ഇന്നലെ രാത്രി 11 മണിക്ക് ഇത് വളരെ സന്തോഷം തോന്നി. നമ്മളിവിടെ 4 ആളെ 10 ആള് കിട്ടാൻ എന്താ മാർഗത്തിൽ കൊണ്ടേട്ടാൻ ഉദ്ദേശിച്ചു 10 ആള് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ സ്ഥലത്താണ് 200 കുട്ടികൾ ഒന്നാകെ വിഷയത്തിലേക്ക് ഇറക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ഗുരുക്കൾ നേരിട്ട് വന്ന് പറയുന്നത് അടുത്ത ആഴ്ച തന്നെ വീണ്ടും വരാൻ പറഞ്ഞിട്ട് അവർക്ക് ഒരു ക്ലാസ് കൊടുക്കാൻ പറ്റുക തീരുമാനിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മൾ നാളെ കിട്ടൂല എന്ന് വിചാരിക്കും, നിരാശപ്പെടും. ആളെ ഇഷ്ടം പോലെ കിട്ടും, വേണ്ട വഴിക്ക് നമ്മുടെ പ്രവർത്തനമായിട്ട് നീങ്ങിയാൽ മതി. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സംഘടിതമായിട്ട് പ്രവർത്തിച്ചാൽ അതിന് 10 ആഴ്ച ആളെ കിട്ടാവുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് ഈ ശുഭവാർത്തയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഏതായിരുന്നാലും അത്തരത്തിൽ നമ്മൾക്ക് നല്ല നിലക്ക് മുന്നോട്ട് നീങ്ങാം, നീങ്ങിയാൽ അതിന് ഫലം കിട്ടും. ഒട്ടും നിരാശപ്പെടാനുള്ള തൂക്കം നിരാശപ്പെടാനുള്ള യാതൊരു വകയുമില്ല എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് സംസാരിക്കാം.
ിയാർ തന്നെ മാനസ റാണി ദീനിസ്ലാമിന് ജീവൻ നൽകിയ ധീരൻ ഹുസൈനെ തന്നൊരു പുത്രി